ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്ദനം ഒരുവാണ്ടിരിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാവുന്നു. വിവരങ്ങളിലെ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാന്, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവന്, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാന്, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവന്, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനി, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവന്, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടാ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നടിയാരുടെ കരുണേ, നമശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാർക്കമോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തി, മഹത്വവും നേകി നിനക്കുള്ളതാകുന്നു. ആമേൻ. ക്രമ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ്, നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർഫലമായ ഞങ്ങളുടെ കർത്താവ് യേശുശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തം അറിയമ്മേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവനം തരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, പലയിടങ്ങളിലായിരുന്ന നിന്റെ വചനം ശ്രവിക്കുന്നതിനും നിന്റെ അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിക്കുന്നതിനും ആയി ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെ നീ വാഴ്ത്തണമേ. നിന്റെ അനുഗ്രഹങ്ങളാലും കൃപകളാലും ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. ഞങ്ങൾ അർഹിക്കുന്നതിലധികമായി സ്നേഹവും കരുണയും തന്ന ഞങ്ങളെ നീ പുലർത്തുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്നെ പ്രസവിച്ച പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ചുള്ള നോമ്പിൽ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നിന്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥനകളെ യാചനകളും കഴിക്കുന്ന ഞങ്ങളെ നീ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കുവാനും പൂർവാധികം ശക്തിയോടെ നിന്നെ സ്തുതിക്കുവാനും നിന്നെ ആരാധിക്കുവാനും നിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങൾക്കിടയാകണമേ. കൂടിയിരിക്കുന്ന ഓരോരുത്തരെ തിരുവുമ്പാ സമർപ്പിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഈ വലിയ വിപത്തിനെ ഞങ്ങളിൽ നിന്ന് നീക്കണമേ. പരിപൂർണമായി അതിൽ നിന്ന് മോചിതരായി ഈ രോഗത്തിന്റെ അവസ്ഥകളിൽ നിന്ന് ലോകം മുഴുവൻ സൗഖ്യം പ്രാപിക്കുവാൻ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നീ സൗഖ്യവും ശാന്തിയും സമാധാനവും എന്ന് ഞങ്ങളെന്നെ ബലപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം എന്ന് തന്നെ ഇങ്കരേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ, അതുപോലെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിന്റെ മർത്തമറിയം സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന രൂപ, അതിന്റെ ഉത്തരവാദിത്വങ്ങളിലിരിക്കുന്ന എല്ലാവരുമേ, ഈ എന്നെ കേൾക്കുന്ന ഈ ടെലികോൺഫറൻസിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവരുമേ, പരിശുദ്ധ ദൈവമാതാവിനെ, ദൈവമാതാവിനോടുള്ള ഭക്തി, ഓർത്തഡോക്സുകാരായി ജനിച്ച നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. പരിശുദ്ധ സഭയുടെ ചരിത്രം മുതൽ, അതിന്റെ ആരംഭകാലം മുതൽക്ക് തന്നെ സഭയുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു പരിശുദ്ധ ദൈവമാതാവ്. അത് ആദിമകാല ചരിത്രം, പ്രത്യേകിച്ച് സെക്കൻഡ് സെഞ്ചുറി പിതാക്കന്മാർ മുതൽ രണ്ടാം നൂറ്റാണ്ട് മുതലുള്ള നാലാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടിയാണ് സഭയിൽ വിശ്വാസം, അല്ലെങ്കിൽ നിഖ്യാസുന്നഹദോസിലാണ് നമ്മുടെ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളും ഡോക്ടറിനും എല്ലാം രൂപപ്പെടുന്നത്. എന്നാൽ അതിന് വളരെ മുൻപ് തന്നെ, രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടി തന്നെ, രണ്ടാം നൂറ്റാണ്ടിലെ പിതാക്കന്മാരായിരുന്ന അന്ത്യോഖ്യയിലെ വിശുദ്ധനായ ഇഗ്നാത്തിയോസും അതുപോലെ ലിയോൺസിലെ ഐറേനിയോസും അലക്സാണ്ട്രിയയിലെ ക്ലമന്റ് തുടങ്ങിയ പിതാക്കന്മാരെല്ലാം അവരുടെ പഠിപ്പിക്കലുകളിലും എഴുത്തുകളിലും എല്ലാം പരിശുദ്ധ ദൈവമാതാവിനോടുള്ള സ്ഥാനം വളരെ വ്യക്തമായി പ്രതിപാദിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ ഗ്രീക്കോ റോമൻ സാമ്രാജ്യത്തിൽ സുവിശേഷം പ്രചരിപ്പിച്ചവരാണ് ഈ പിതാക്കന്മാരൊക്കെ. ഇഗ്നാസിയസ് ഓഫ് ആന്റിയോക്ക്, ഐറേനിയസ് ഓഫ് ലിയോൺസ്, ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ, അതുപോലെ തുടങ്ങിയിട്ടുള്ള പിതാക്കന്മാർ, അവർ വളരെ വ്യക്തമായി ക്രിസ്തുവിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ മറിയാമിനോടുള്ള ഭക്തിയും അതിന്റെ ഭാഗമായി വിശ്വാസ സുവിശേഷ പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമാക്കി വെച്ചിരുന്നു. അപ്പോൾ സഭയുടെ ആരംഭകാലം മുതൽക്ക് തന്നെ ഇങ്ങോട്ട് പരിശുദ്ധ ദൈവമാതാവ് സഭാവിശ്വാസത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളെ സംബന്ധിച്ച് മാതാവ് നമുക്ക് വളരെ വിലയേറിയ ഒന്നാണ്. കാരണം നമ്മളുടെ ദുഃഖങ്ങളിൽ നമ്മളുടെ മധ്യസ്ഥത, നമ്മൾക്ക് മധ്യസ്ഥത ആവശ്യം വരുന്നിടങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മധ്യസ്ഥയായി ഇന്ന് നമുക്കിടയിൽ പരിശുദ്ധ ദൈവമാതാവ്, നമ്മുടെ സഭയിൽ സഭാവിശ്വാസത്തിൽ പരിശുദ്ധ ദൈവമാതാവ് നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പുരാതന കാലം മുതൽക്ക് തന്നെ മാതാവിനോടുള്ള ഭക്തിയും പരിശുദ്ധ ദൈവമാതാവിന്റെ സ്ഥാനവും പരിശുദ്ധ സഭയിൽ അതുപോലെ പ്രാധാന്യമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ത്രിത്വത്തിന് സമമാണ് എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ബൈസന്റൈൻ അല്ലെങ്കിൽ ഗ്രീക്കോ റോമൻ സാമ്രാജ്യത്തിനിടയിലെല്ലാം പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ആദരവും ഭക്തിയും നിലനിർത്തുവാൻ പിതാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് തുടർന്നു വരുമ്പോൾ കപ്പദോക്യൻ പിതാക്കന്മാരുടെ കാലമാകുമ്പോൾ അതിന്, അല്ലെങ്കിൽ വിശുദ്ധനായ അഫ്രേമിന്റെ ഒക്കെ എഴുത്തുകൾ നമ്മുടെ സാധാരണ നമസ്കാരങ്ങളിൽ, നമ്മുടെ ശീമ നമസ്കാരം സെമിനാരിയിലും ആശ്രമങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ശീമ നമസ്കാരങ്ങളിലെ ആരാധനകളിൽ, പാട്ടുകളിൽ, ബോവുസകളിൽ, മെമ്രകളിലെല്ലാം വലിയ തിയോളജിക്കൽ ഡെപ്ത് ഉള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് കാണാൻ കഴിയും. ധാരാളം പാട്ടുകളും ധാരാളം നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു സ്ട്രക്ചർ തന്നെ, പിതാവ് പ്രണാം ദൈവത്തോടുള്ള പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെയുള്ളത് മാതാവിനോടുള്ള മധ്യസ്ഥതയാണ്. അപ്പോൾ പിതാക്കന്മാർ ആദ്യം മുതൽക്ക് തന്നെ ഈ പരിശുദ്ധ ദൈവമാതാവിന് സഭയിലും സഭാവിശ്വാസത്തിലും ഒരു മനുഷ്യന്റെ രക്ഷയിൽ, അതായത് ക്രിസ്തുവിന്റെ മനുഷ്യാവതാര മർമ്മമായ മനുഷ്യന്റെ നിത്യമായ രക്ഷയിൽ പരിശുദ്ധ ദൈവമാതാവിനുള്ള പങ്ക് വളരെ വലുതാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. പിതാക്കന്മാർ പ്രത്യേകിച്ച് സെന്റ് എഫ്രേമൊക്കെ അവരുടെ എഴുത്തുകളിൽ മാതാവിനെ കാണുന്നത് രണ്ടാം ഹവ്വ എന്നാണ്. ആദ്യത്തെ ഹവ്വ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയായിരുന്ന ഹവ്വ അനുസരണക്കേട് കാണിച്ച് മഹത്വത്തിന്റെ വസ്ത്രം ഉരിയപ്പെട്ടവളായി മാറിയപ്പോൾ, അതായത് മരണത്തിന്റെ പ്രതീകമായി മാറിയപ്പോൾ, രണ്ടാം ഹവ്വായ പരിശുദ്ധ കന്യക മറിയ തന്റെ ഏകജാതനായ പുത്രനെ ഉദരത്തിൽ വഹിക്കുക വഴി, ആ നീതിസൂര്യനായ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുക വഴി, ആ നഷ്ടപ്പെട്ടു പോയ ആ മഹത്വത്തിന്റെ അങ്കി തിരിച്ചെടുത്ത്, അല്ലെങ്കിൽ തിരിച്ച് മനുഷ്യവംശത്തിന് നൽകുന്നതിന് കാരണമായി ആ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് മനുഷ്യവംശത്തെ ഉയർത്തിയ ആ രക്ഷാകരമായ രക്ഷണ പ്രവൃത്തിയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നു എന്നാണ് പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആ പരിശുദ്ധ പിതാക്കന്മാരുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ വളരെ ദീർഘമായ വിശേഷണങ്ങളോ ദീർഘമായ ഒരു ഇലാബറേറ്റ് ആയ ഒരു വിവരണോ ഒന്നും പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചില്ല. വളരെ വിരളമായി ചെറിയ ചെറിയ സംഗതികളിൽ, ചെറിയ ചെറിയ ഇടങ്ങളിൽ, അതിൽ ലൂക്കോസ് സുവിശേഷകനാണ് കുറച്ചെങ്കിലും കൂടുതലായി മാതാവിനെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. എന്നാൽ ഈ പിതാക്കന്മാരുടെ അന്വേഷണം, ഞാന് ഈ പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് നമ്മളുടെ സഭയിൽ ഇത്രമാത്രം നമ്മുടെ മധ്യസ്ഥതയിൽ നമ്മുടെ വിശ്വാസത്തിൽ അഭേദ്യമായി മാറിയത് എങ്ങനെയെന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ പിതാക്കന്മാരുടെ നിരന്തരമായ ഒരു അന്വേഷണവും അവരുടെ പഠനവും വേദപുസ്തകത്തിൽ പഴയ നിയമവും പുതിയ നിയമവും ചേർത്തുള്ള അവരുടെ കമ്പാരിസണെന്നെല്ലാം ഒരുപാട് മെറ്റഫേഴ്സും ഇമേജസും അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സീരീസിൽ തന്നെ ആ ഒരുപാട് മാതാവിന്റെ ഇമേജസ് ആൻഡ് മെറ്റഫേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠനങ്ങൾ കണ്ടുകഴിഞ്ഞു. എന്നാൽ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് ഈ പിതാക്കന്മാരുടെ പഠനം അവർ നൽകി അവർ നടത്തിയിട്ടുള്ള പഠനത്തിൽ നിന്ന് വിശുദ്ധ വേദപുസ്തകം അവർക്ക് നൽകിയിട്ടുള്ള ഇൻസൈറ്റ് ഒരുപാട് വിശകലനങ്ങളിലേക്കും പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാകുന്ന പുതിയ നിയമത്തിൽ പരിശുദ്ധ ദൈവമാതാവ് എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വളരെ വളരെ വ്യക്തമായി വളരെ മനോഹരമായി പിതാക്കന്മാർ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിന്റെ രക്ഷാകരണമായ പദ്ധതിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്ഥാനം വളരെ വളരെ വലിയ സ്ഥാനമാണ് വഹിക്കുന്നതെന്ന് നമ്മുടെ ആരാധനകളിലും നമസ്കാരക്രമങ്ങളിലും നമ്മുടെ എല്ലാ രഹസ്യപ്രാർത്ഥനകളിലെല്ലാം പരിശുദ്ധ ദൈവമാതാവിന്റെ സ്ഥാനം വളരെ വളരെ വലിയതാണ്. അപ്പോൾ ഈ ഒരു മാതാവിന്റെ സ്ഥാനം പരിശുദ്ധ ദൈവമാതാവ് ഇത്രയധികം പ്രാധാന്യത്തോടെ സഭയിൽ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ സഭയുടെ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ ആ പിതാക്കന്മാർ മാതാവിന് നൽകിയിട്ടുള്ള വിശേഷണങ്ങൾ പഴയ നിയമകാലത്ത് അതിന്റെ അടയ്ക്കപ്പെട്ട വാതിലെന്നും അടച്ച് കെട്ട പൂട്ടപ്പെട്ട തോട്ടമെന്നും ഒക്കെ അങ്ങനെ ഒരുപാട് ഇത് വരുമെങ്കിലും ഒരല്ലാത്ത ഒരു പ്രതീകം മാത്രം ഞാൻ എടുത്ത് ഒരു ചെറിയ ഒരു ആശയം മാത്രം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാക്ഷ്യത്തിന്റെ പെട്ടകം എന്ന പരിശുദ്ധ മാതാവിനെ കുറിച്ച് നമ്മുടെ പാമ്പാക്കുട നമസ്കാരത്തിലുള്ള മാതാവിനോട് ലുത്തിനിയിൽ ഒരു അപേക്ഷ ഇതാണ്, സാക്ഷ്യത്തിന്റെ പെട്ടകമായ മാതാവി, സാക്ഷ്യപ്പെട്ടകമായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതൊരു വളരെ വേദശാസ്ത്രം നിറഞ്ഞ ഒരു പ്രയോഗമാണ്. കാരണം ഇസ്രായേൽ ജനത്തിന് പഴയ നിയമകാലത്ത് യഹൂദന്മാരുടെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ അവരുടെ ഒരു മതജീവിതത്തിന്റെ വൈകാരികതയുടെ അടയാളമായിരുന്നു ഈ പെട്ടകം. ആ പെട്ടകം യോശുവയുടെ കാലത്തിന് ശേഷം ഈ പെട്ടകം നഷ്ടപ്പെടുന്നുണ്ട്. ഫിലിസ്ത്യർ അത് യുദ്ധം ചെയ്ത് അവരത് കൈക്കലാക്കി. അങ്ങനെ പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീട് ദാവീദ് ഈ പെട്ടകം വീണ്ടെടുക്കുന്നുണ്ട്. ഈ പെട്ടകത്തെ ഈ സാക്ഷ്യ പെട്ടകമായി മറിയാമിനെ വിശേഷിപ്പിക്കുന്നതിന് സുവിശേഷത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഗബ്രിയേൽ മാലാഖ മാതാവിനോട് അറിയിപ്പ് നൽകാൻ വരുമ്പോൾ പറയുന്നുണ്ട്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അത് നിന്നെ പൊതിഞ്ഞിരിക്കും. ഈ സാക്ഷ്യപ്പെട്ടകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ സ്വരൂപം വന്ന് പൊതിഞ്ഞ് അതിനെ ഇരുന്നത് പോലെ അത്. അപ്പോൾ യഹൂദന്മാർക്ക് ഒരു വൈകാരികതയുടെ അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഈ സാക്ഷ്യപ്പെട്ടകം. അപ്പോൾ അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതും ആ അഹറോന്റെ തളിർത്ത വടി സ്വർഗത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയുടെ പട്ടിണി മാറ്റുവാൻ ദൈവം തമ്പുരാൻ ഇറക്കിക്കൊടുത്ത മന്ന, യഹോവയാം ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയിട്ടുള്ള ആ കൽപ്പലകകൾ, ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള വാഗ്ദത്ത നാട്ടിലേക്കുള്ള അവരുടെ യാത്രയിൽ അവരെ ദൈവം സംരക്ഷിച്ചതിന്റെ അടയാളങ്ങളായിരുന്ന ഈ അഹറോന്റെ തളിർത്ത വടിയും മന്നയും അതുപോലെ കൽപ്പലകകളും ഇതെല്ലാം ഇട്ടുവെച്ച ആ സാക്ഷ്യപ്പെട്ടകം, അത് അവരുടെ ആത്മീയതയുടെ ഭാഗം, അവരുടെ ആത്മാവിന്റെ അവരുടെ മതജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ 200 വർഷക്കാലം അവരോടൊപ്പം അത് കൊണ്ടു നടന്നിരുന്ന അത് പിന്നീട് ഈ ഫെലിസ്ത്യർ യുദ്ധം ചെയ്തത് കീഴ്പ്പെടുത്തി അവരിൽ നിന്ന് അത് അപഹരിച്ച് പിന്നീട് ദാവീദ് രാജാവ് ഇത് വീണ്ടെടുക്കുന്നുണ്ട്. ഈ ദാവീദ് ഇത് വീണ്ടെടുക്കുന്നതും ദാവീദ് ഇത് വീണ്ടെടുക്കുന്ന ആ സാഹചര്യം, ദാവീദ് അത് ശമുവേൽ പ്രവാചകന്റെ 2 പുസ്തകത്തിൽ അതിനെ കുറിച്ചൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് ഇത് വീണ്ടെടുത്ത് ഈ പെട്ടകം തന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദാവീദ് ആർത്തട്ടഹസിച്ച് ഉല്ലസിച്ച് വളരെ നൃത്തം ചെയ്ത് ആ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്ത് ആഘോഷത്തോടുകൂടിയാണ് കൊണ്ടുവരുന്നത്. ഇതിന് സമാനമായ ഒരു ഒരു വേദഭാഗമാണ് പരിശുദ്ധ ഈ കന്യകമറിയാം എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുമ്പോൾ നമ്മൾ കാണുന്നത്. എലിസബത്തിനെ കാണുമ്പോൾ എലിസബത്തിനെ വിസിറ്റ് ചെയ്യുമ്പോൾ മാതാവിനെ കാണുമ്പോൾ എലിസബത്ത് പറയുന്നുണ്ട്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി. ഇത് തന്നെയാണ് ദാവീദും പറയുന്നത്, ഈ പെട്ടകം എന്റെ കയ്യിൽ തന്നെ വന്നു ചേരുവാൻ എനിക്ക് എന്ത് അർഹതയാണുള്ളത്. അത് ദാവീദ് ചെയ്യുന്ന നൃത്തം അതിനും സമാനമായൊരു സംഭവമാണ്. എലിസബത്തിന്റെ ഉദരത്തിൽ 6 പ്രായമായ യോഹന്നാൻ കുതിച്ച് നൃത്തം ചെയ്യുന്നതും എലിസബത്തിന്റെ സാക്ഷ്യമാണ്. എന്നെ കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ പ്രജ കുതിച്ചു തുള്ളുന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശുദ്ധ ദൈവമാതാവ് ഒരു സാക്ഷ്യത്തിന്റെ പെട്ടകമാണ് എന്നുള്ളതിനെ കുറിച്ച് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയുടെ അവരുടെ ആത്മാവിന്റെ ഭാഗമായിരുന്നു അത്. പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ കാലത്തിൽ ഈ പെട്ടകത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. അതിന്റെ ചരിത്ര പശ്ചാത്തലം, അത് പിന്നീട് യെരുശലേം ദേവാലയം തകർക്കപ്പെടുകയും യെരുശലേം ദേവാലയം കൊള്ളയടിക്കപ്പെടുകയും ഒക്കെ ചെയ്ത് അത് നഷ്ടപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ നഷ്ടപ്പെടലിന്റെ ഒരു ദുഃഖം പേറി നടന്നിരുന്നവരാണ് ഈ ഈ യഹൂദന്മാർ. എന്നാൽ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ സുവിശേഷങ്ങളിൽ നമ്മളിത് കാണാതെ വരുമ്പോൾ പിന്നീട് ഇത് കാണുന്നത് വെളിപാട് പുസ്തകത്തിലാണ്. വെളിപാട് പുസ്തകം 11 അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ കാണുന്ന വെളിപാട് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ ഞാൻ ആ പെട്ടകം കണ്ടു, സാക്ഷ്യപ്പെട്ടകത്തെ സ്വർഗത്തിൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ആ അധ്യായം അവസാനിക്കുകയാണ്. തുടർന്ന് 12 അധ്യായം തുടങ്ങുന്നത് സൂര്യനെ വസ്ത്രമാക്കി അണിഞ്ഞ ഒരു സ്ത്രീ. അത് പരിശുദ്ധ ദൈവമാതാണ്. ഈ വേദപുസ്തകങ്ങൾക്ക് അധ്യായം തിരിച്ചു തുടങ്ങിയിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. വേദപുസ്തകം ഈ രീതിയിൽ, വിശുദ്ധ വേദപുസ്തകം ഈ രീതിയിൽ ക്രോഡീകരിച്ച് അതിന് ചാപ്റ്റർ തിരിച്ച് പുസ്തകങ്ങളാക്കി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വളരെ വളരെ ലേറ്റസ്റ്റ് രീതിയാണ്. അപ്പോൾ സ്വർഗീയ ഊർശലേമിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ ഞാൻ ആ പെട്ടകം കണ്ടു, അതിന്റെ തൊട്ടടുത്ത വാചകം ഇതാണ്: സൂര്യനെ വസ്ത്രമാക്കി, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. അപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെ സൂര്യൻ എന്ന് പറയുന്നത് സഭയുടെ പ്രതീകമായിട്ട് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ മാതാവിന്റെ അടയാളമായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ മാതാവിനെ കുറിച്ച് നമ്മൾ ഈ വേദഭാഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സൂര്യനെ അണിയ നീതി സൂര്യനായ, നിത്യ സൂര്യനായ, അതായത് പ്രപഞ്ചത്തിന്റെ വെളിച്ചത്തിന്റെ പ്രപഞ്ചത്തിൽ ഇരുളിനെ മായിച്ച ആ സത്യ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ അണിഞ്ഞത് മാതാവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കർത്താവിന്റെ അമ്മ സൂര്യനെ അണിഞ്ഞ ആ പെട്ടകം, അതിനെ പെട്ടകമായി യോഹന്നാൻ ശ്ലീഹ കാണുന്നത് പിന്നീട് അങ്ങ് സ്വർഗീയ ഊർശലേമിനാണ്. അപ്പോൾ ഇതൊരു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈകാരികമായ ഒരു തലമാണ്, വൈകാരികമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ദൈവമാതാവ് ഇത്രയധികം പ്രാധാന്യത്തോടെ സഭാപിതാക്കന്മാർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതിനെന്താണ് കാരണം? മാതാവ് അതിന്റെ കാരണമാണ് ഈ പറഞ്ഞു വന്നത് മുഴുവൻ. കാരണം പരിശുദ്ധ ദൈവമാതാവ് എത്രമാത്രം പഴയ നിയമകാലത്തും അല്ലെങ്കിൽ വേദങ്ങൾക്കപ്പുറമായി മനുഷ്യ ക്രിസ്തുവിനെ വഹിച്ച്, ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ച് ആ സത്യ വെളിച്ചത്തെ ഈ ഭൂമിയിലേക്ക് പ്രദാനം ചെയ്ത വെളിച്ച ആ കാരണമായി തീർന്ന ആ പെട്ടകമാണ് പരിശുദ്ധ മാതാവ്. അപ്പോൾ പിതാക്കന്മാർ സുവിശേഷ ഭാഗങ്ങളിൽ വളരെ കുറച്ച് മാത്രം മറിയാമിനെ കുറിച്ച് പരാമർശിക്കുമ്പോഴും പിതാക്കന്മാർ മറിയാമിന് കൊടുക്കുന്ന പ്രാധാന്യം അതിലേറെ അപ്പുറമായിരുന്നു. അതായത് മറിയാമിന് യഥാർത്ഥമായ വേദപുസ്തകത്തിൽ, വചനത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രാധാന്യമേ പിതാക്കന്മാർ പ്രാർത്ഥനയോടെ എടുത്ത് സഭാവിശ്വാസത്തിലേക്ക് നമുക്ക് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിനെ ഇത്രയധികം പ്രാധാന്യത്തോടെ, ഇത്രയധികം നോമ്പും അനുഷ്ഠാനങ്ങളോടുകൂടി നമ്മുടെ ആത്മീയതയുടെ ഭാഗമായി, നമ്മുടെ വിഷമതകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ ഒരു പ്രധാന ആശ്രയമായി നമ്മൾ മാറ്റുമ്പോൾ എന്ത് ചലഞ്ചാണ് മാതാവ് നമുക്ക് നൽകുന്നത്? എല്ലാ വിശുദ്ധന്മാരും എല്ലാ ശുദ്ധിമതികളും അല്ലെങ്കിൽ വിശുദ്ധരായി നമ്മൾ കണക്കാക്കി, ഇന്ന് നമ്മൾ കണക്കാക്കുന്ന ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളും നമ്മളുടെ മുമ്പിൽ ഓരോ ചലഞ്ച് തന്നിട്ടാണ് കടന്നു പോകുന്നത്. നമുക്ക് വെറുതെ പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥത തേടുവാനും നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം ലഭിക്കുവാനുള്ള ഒരു ഉപാധി മാത്രമല്ല പരിശുദ്ധ ദൈവമാതാവ്. പരിശുദ്ധ ദൈവമാതാവിന്റെ മറിയാമിനെ പോലൊരു അമ്മ, നമ്മൾ ലോകത്തിന്റെ അമ്മയായി നമ്മൾ സ്വീകരിക്കുന്ന ആളാണ്. അപ്പോൾ ലോകത്തിന്റെ അമ്മയായി ഈ മറിയാമിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിൽ എന്തുകൊണ്ടാണ് നമ്മളിൽ നിന്ന് മറിയാമിന്റെ നിലപാടുകൾ, മറിയാമിന്റെ അഭിരുചികൾ നമ്മളിൽ നിന്ന് ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറിയാമിനെ നമ്മൾ ജീവിതത്തിൽ ഒരു ഒരു ആശ്രയമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ മറിയാമിന്റെ അഭിരുചികൾ മറിയാമിന്റെ നിലപാടുകൾ നമ്മളിൽ നിന്ന് രൂപം കൊള്ളാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ പ്രാധാന്യത്തോട് ചിന്തിക്കേണ്ട ഒരു കാര്യം. അതാണ് നോമ്പില് നോമ്പ് എന്നുള്ളതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കേണ്ടതും നമ്മൾ നമ്മൾ നിലപാടുകൾക്ക് മാറ്റം ഉണ്ടാകേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. നമ്മൾ നോമ്പിൽ കുറെ ഭക്ഷണങ്ങളും വെടിഞ്ഞ് നമ്മൾ കുറെയേറെ പ്രസംഗങ്ങളും ധ്യാനങ്ങളും, ഇപ്പൊ ഈ കോവിഡ് കാലങ്ങളല്ലായിരുന്നെങ്കിൽ കൺവെൻഷനുകൾക്കും ധ്യാനങ്ങൾക്കും ആള് കൂടുന്നതിൽ യാതൊരു കുറവും ഉണ്ടാകില്ല. ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും അതിനൊന്നും യാതൊരു കുറവും സംഭവിക്കുന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായി ഈ വിശുദ്ധർ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം മനുഷ്യനിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധ മാതാവിനെ നമ്മൾ ഈ നോമ്പിൽ സ്മരിക്കുമ്പോൾ, മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം തേടുമ്പോൾ, എനിക്ക് ഏറ്റവും കണക്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 10:8 യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലക്കായി അയക്കുമ്പോൾ ക്രിസ്തു അവർക്ക് നൽകുന്ന ഒരു ഉപദേശമാണത്. ഏതെങ്കിലും ഭവനത്തിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ നിങ്ങൾ ചെന്നാൽ അവർ നിങ്ങളെ സ്വീകരിക്കുന്നുവെങ്കിൽ അവർ വിളമ്പുന്നത് നിങ്ങൾ ഭക്ഷിക്കണം. ഈറ്റ് വാട്ട് ഈസ് സെറ്റ് ബിഫോർ യു. നിങ്ങളുടെ മുമ്പിൽ വിളമ്പിയത് ഭക്ഷിക്കുക. ഇതിനെ പരിശുദ്ധ ദേവമാതാവിന്റെ ജീവിതവും അത് നമുക്ക് നൽകുന്ന ഒരു വെല്ലുവിളികളും എന്താണെന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് വിളമ്പിയത് ഭക്ഷിക്കുക എന്നുള്ളത് ക്രിസ്തു തന്റെ സുവിശേഷ സംഘത്തിന് നൽകിയ ഒരു ഒരു ആജ്ഞയാണ്. നിങ്ങളുടെ മുമ്പിൽ അവർ വിളമ്പിയത് ഭക്ഷിക്കുക, അത് ആഹാരം എന്ന അർത്ഥത്തിൽ മാത്രമല്ല അത് പറയുന്നത്. ജീവിതം നമ്മളുടെ മുമ്പിലേക്ക് വിളമ്പിത്തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ദൈവമാതാവിനെ നമ്മൾ ഈ പരിശുദ്ധ ദൈവമാതാവെന്നും അല്ലെങ്കിൽ ലോകത്തിന്റെ അമ്മയെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നും മാറ്റിവെച്ച് അന്ന് ആ കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ മാതാവിനെ കൊണ്ടുനിർത്തി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അവിടെ മുതല് ഈ തന്റെ പുത്രന്റെ മരണം വരെയുള്ള കാലഘട്ടം മാതാവിന്റെ ജീവിതത്തിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ വിളമ്പിയത് ഭക്ഷിക്കുക എന്നുള്ളത് എത്ര മനോഹരമായിട്ടാണ് മാതാവ് അത് കൈകാര്യം ചെയ്തത്, എത്ര കുലീനതയോടെയാണ് അമ്മ അത് ജീവിതത്തിൽ സ്വീകരിച്ചത്. തന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള കയ്പ്, കൗമാരം കഴിയുന്നതിന് മുമ്പേ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹിതയാവുന്നതിന് മുമ്പേ ഒരു പെൺകുട്ടി ഗർഭിണിയാവുകയാണ്. ദൈവത്തിന്റെ ആത്മാവിൽ നിന്നൊക്കെ നമുക്ക് വളരെ ഭക്തിയോടെ വിശ്വാസത്തോടെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അന്ന് ആ കൗമാരക്കാരിയായ പെൺകുട്ടി നേരിടേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ നേരിടേണ്ടി വരുമായിരുന്ന അപമാനം, അതിനുശേഷം ഭർത്താവ് യോസെഫ് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു, ദൈവത്തിന്റെ വെളിപാടിൽ നിന്ന് അത് മറിയാമിനെ ചേർത്തുകൊള്ളുന്നു, പ്രസവ സമയത്തുണ്ടാകുന്ന ദുരിതങ്ങൾ, ഈ കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോകേണ്ടി വരുന്ന അവസ്ഥ, മകൻ പ്രായമായി വരുമ്പോൾ മകനെ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുന്നുണ്ട് 12 അതിനുശേഷം മകൻ പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പോൾ പോലും ഒരമ്മ എന്ന നിലയിൽ മകനെ കുറിച്ച് അത്ര നല്ല വാർത്തകളൊന്നുമല്ല ഈ അമ്മ കേൾക്കുന്നത്. കാരണം അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷണം കഴിക്കുന്നു, വ്യഭിചാരികളോടൊപ്പം ഭക്ഷണം കഴിക്കും, വിരുന്നുശാലകളിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിലെ നോട്ടപ്പുള്ളിയായി മകൻ മാറുന്നു എന്നുള്ളൊരു അവസ്ഥയും അമ്മ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മയുടെ മുമ്പിൽ എന്നും ഒരു തരത്തിൽ പറഞ്ഞാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും മാനസിക സംഘർഷങ്ങളും മാത്രം വരുമ്പോൾ എത്ര കുലീനമായിട്ടാണ് ഈ അമ്മ അതിനെ നേരിട്ടിട്ടുള്ളത്, അതിനെ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് തന്നെയല്ല, കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുപോകുമ്പോൾ ഷിമോൻ പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. അന്ന് മുതൽ അവസാനം വരെ ഹൃദയം നുറുങ്ങുന്ന അവസരങ്ങളിൽ പോലും ദൈവം വിളമ്പി വെച്ച് നീട്ടിയ വിളമ്പിയ ആ ഭക്ഷണത്തെ അല്ലെങ്കിൽ ആ ജീവിത സാഹചര്യത്തിന് മുമ്പിൽ ഒരൽപ്പം പോലും കുതറാൻ ഈ അമ്മ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതവും മറിയാം തമ്മിലുള്ള ബന്ധം നമ്മളൊന്ന് കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വി ഹാവ് ടു അക്സെപ്റ്റ് എവരിതിങ്. അല്ലെങ്കിൽ ദൈവികമായി അല്ലെങ്കിൽ ജീവിതം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്ന പല കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ സമാധാനമില്ലായ്മയുടെ പ്രധാന കാരണം. അത്ര പെട്ടെന്നൊന്നും ഈ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. അത്ര എല്ലാറ്റിനോടും അൺകണ്ടീഷണലായി വിധേയപ്പെടാൻ ശീലിച്ചിട്ടുള്ളവരല്ല നമ്മൾ. കാരണം നമുക്ക് നമ്മൾ തന്നെ ഒരു വിലയിട്ടിട്ടുണ്ട്. നമ്മളെ മറ്റുള്ളവർ എങ്ങനെയായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സമൂഹം നമ്മളോട് എങ്ങനെയാ, അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകളുടെ മുകളിൽ നിന്ന് വലിയ പരിക്കുകളൊന്നുമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ഈ ദൈവത്തിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ, ദൈവസങ്കല്പം തന്നെ പഴയ നിയമം പുതിയ നിയമം രണ്ടായിട്ടാണ് പറയുന്നത്. പഴയ നിയമത്തിൽ ഒരാളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ സമ്പൽ സമൃദ്ധനാണ്. അയാൾക്ക് ഒരുപാട് ആടുമാടുകൾ, പുത്രസമ്പത്ത്, ഒരുപാട് കൃഷിയിടങ്ങൾ. ഒരാളുടെ മേൽ അബ്രഹാം മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് അവന് ദൈവം ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് ഒരുപാട് സമ്പത്തും ഭൂസ്വത്തും മൃഗസമ്പത്തും പുത്രസമ്പത്തും ഇതെല്ലാം നൽകി സമൃദ്ധിയുടെ ഒരു അടയാളമാണ് ദൈവം. സമൃദ്ധി ദൈവത്തിന്റെ അടയാളമായി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സാക്ഷാൽ ദൈവമായവൻ വന്ന് ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ അയാൾക്ക് ഈ പറഞ്ഞ സൗന്ദര്യമില്ല. ആ ദൈവത്തിന് കിടക്കാൻ ഇടമില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിശക്കുമ്പോൾ വയലിൽ നിന്ന് കതിർമണികൾ പറിച്ച് തിന്നുകയാണ്. ടാക്സ് അടക്കേണ്ടി വരുമ്പോൾ തന്റെ ശിഷ്യനെ പറഞ്ഞുവിട്ട് ഒരു മീൻ പിടിച്ച് അത് നമ്മൾക്ക് രണ്ടു പേർക്കും കൂടി കൊടുക്കുമെന്ന് പറയേണ്ട ഒരു ഗതികേടിലാണ്. രാത്രി ഉറങ്ങുമ്പോൾ വഞ്ചിയുടെ അമരത്ത് കിടന്നുറങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെ ഒരു ദൈവ സങ്കല്പം, ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് രണ്ടവസ്ഥകളിലാണ്. അപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുമ്പോൾ വി ഹാവ് ടു അക്സെപ്റ്റ് എവറിഥിങ്. ദൈവം വെച്ച് നീട്ടിത്തരുന്നതിനെ അംഗീകരിക്കുക, പൂർണ്ണ വിധേയത്വത്തോട് ഉൾക്കൊള്ളുക എന്നുള്ളൊരു വലിയ വെല്ലുവിളി. അതത്ര ഈസി അല്ലെന്ന് എനിക്കറിയാം. എനിക്കും അത് പ്രയാസമാണ്. അതത്ര ഈസി ഒന്നുമല്ല. പക്ഷേ സാക്ഷാൽ ക്രിസ്തു തന്നെ ഇതിനെ പ്രാർത്ഥിക്കുന്നുണ്ട്. യശമന തോട്ടത്തിൽ പോയി രക്തം വാർന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിന്ദ്രനെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അന്നേരം അതിനൊരു മറുപടിയും ആ പ്രാർത്ഥനകൾക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നും ലഭിക്കുന്നില്ല. പ്രാർത്ഥിച്ച് രക്തം വിയർപ്പായി വരുമ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അവനെ ബലപ്പെടുത്തി. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മൾ ഇത്രയധികം ഈ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ദൈവം വെച്ച് അല്ലെങ്കിൽ കാലം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടിത്തരുന്ന എല്ലാ കാര്യങ്ങളും വിളമ്പിയത് ഭക്ഷിക്കണം, എല്ലാം വിളമ്പിയത് അതുപോലെ ഭക്ഷിക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ ദൈവത്തിന് നമ്മളുടെ ജീവിതത്തിൽ എന്താണ് പ്രസക്തി, നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്താണ് പ്രസക്തി? ഇതൊക്കെ സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ, ഒരു സാധാരണ മനുഷ്യന്റെ വികാരം എന്ന നിലയിൽ നമ്മൾക്കത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, സാക്ഷാൽ പുത്രൻ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ അതിനും പോലും മറുപടി ലഭിക്കുന്നില്ല. പക്ഷേ ആ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമെന്ന് പറയുമ്പോൾ അവസാനം സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അവനെ ബലപ്പെടുത്തി. അപ്പോൾ ഇതാണ് ഈ ഒരു അവസ്ഥ, ഇതാണ് ദൈവം സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അവനെ ബലപ്പെടുത്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും മനുഷ്യൻ, സാധാരണ മനുഷ്യൻ പരാജയപ്പെടുന്നത് ഇവിടെയാണ്. ആ ഒരു ബലപ്പെടുത്തലിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ബലപ്പെടുത്തലിന്റെ ഒരു ഫീൽ ലഭിക്കുന്നതിനുള്ള സാവകാശം നൽകാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ മുമ്പിൽ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ ഇതിനൊക്കെ ഉണ്ട്. ആ പിന്നെ പുറത്തുനിന്നൊരു സഹായമില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ആർജിച്ചെടുത്ത ആ അനുഭവത്തിൽ നിന്ന് അപ്പുറത്തായി പുറത്തുനിന്നുള്ളൊരു സഹായമില്ലാതെ മനുഷ്യന്റെ വൈകാരികതയെ നിലനിർത്തുവാൻ, അല്ലെങ്കിൽ സ്റ്റേബിളാക്കി നിർത്താൻ മനുഷ്യന് ഏറെക്കുറെ അസാധ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് പരിശുദ്ധ മാതാവും മറ്റ് വിശുദ്ധന്മാരൊക്കെ നമ്മളുടെ ആത്മീയ ജീവിതത്തിന്റെ മധ്യസ്ഥതയുടെ ഭാഗമായി മാറുന്നത്. അപ്പോൾ കാലം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്ന എല്ലാറ്റിനെയും അതിനെ വിധേയത്വത്തോടുകൂടി അംഗീകരിക്കുവാനുള്ള മനുഷ്യന്റെ ആ ഒരു വളർച്ചയാണ് ഈ ഒരു നോമ്പിൽ പരിശുദ്ധ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന് വേണ്ടി കാരണമാക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ യോശുവ ഇസ്രായേൽ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. അമാലേക്കിനോട് മോശ പറയുന്നുണ്ട്, നീ പോയി യുദ്ധം ചെയ്യണം. ഞാൻ അന്നേരം മലമുകളിൽ ഇരുന്ന് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി മോശ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ യോശുവ യുദ്ധം ചെയ്ത് അമാലേക്കിനെ തോൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് യോശുവ തോൽക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാരണം കൈ കഴയ്ക്കുമ്പോൾ മോശയുടെ കൈകൾ താഴേക്ക് വരും. അന്നേരം യോശുവ യുദ്ധം തോൽക്കുന്നു. വീണ്ടും കൈകൾ ഉയർത്തുമ്പോൾ യുദ്ധം ജയിക്കുന്നു. അപ്പോൾ അഹ്റോനും നൂരും കൂടി അവിടെ ഒരു കല്ലെടുത്ത് വെച്ച് മോശയെ അവിടെ ഇരുത്തി മോശയുടെ കൈകൾ താങ്ങി പിടിച്ചു സ്വർഗത്തിലേക്ക്. ഇതൊരു വലിയൊരു ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾക്ക് പുറത്തുനിന്നുള്ള ചില സഹായങ്ങൾ, ഈ പ്രാർത്ഥനാ സഹായങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത അല്ലെങ്കിൽ അവരുടെ ജീവിതം നമ്മളുടെ മുമ്പിൽ, ജീവിതം അതുപോലെ വരച്ച് നമുക്ക് നൽകിയപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ചില സംഗതികൾ, ഇതൊക്കെ ഈ വേദഭാഗവുമായി ചിന്തിക്കുമ്പോൾ യഹോവ മോശയുടെ കൈ യഹോവയുടെ സന്നിധിയിലേക്ക് ഉയർന്നിരിക്കുമ്പോൾ അവിടെ യോശുവ യുദ്ധം ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തുന്ന, മിഴികൾ ഉയർത്തുന്ന, പ്രാർത്ഥനകൾ നിരന്തരമായി ഉയർത്തുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ വേണം. അതിനാണ് പരിശുദ്ധ ദേവമാതാവ് നമ്മളുടെ മധ്യസ്ഥതയായി, പ്രധാന മധ്യസ്ഥയായി മാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും അധികം ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ആത്മീയത നിലനിർത്തുന്നതിന്, മനുഷ്യൻ ആത്മീയത എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ്. ഒരു മനുഷ്യൻ ആത്മീയനായി നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ചിന്തയിൽ നമ്മൾ പ്രാർത്ഥനകൾക്കായി ചിലവഴിക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കണം. അത് തെറ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു മനുഷ്യൻ പ്രാർത്ഥനകൾക്കോ മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾക്കോ നീക്കിവെക്കുന്ന സമയം മാത്രമല്ല ഒരു മനുഷ്യന്റെ ആത്മീയതയുടെ അടയാളം എന്ന് പറയുന്നത്. അത് അയാളുടെ ഉള്ളിൽ അയാളുടെ വേരുകൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അനാലജി അടുത്ത കാലത്ത് ഞാൻ വായിച്ചത്, ആത്മീയതയെ ഒരു വലിയ വടവൃക്ഷമായിട്ടാണ്, ഒരു വലിയ വൃക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ, ഒരു മനുഷ്യ ജീവിതത്തെ ഒരു വൃക്ഷമായി ചിന്തിക്കുമ്പോൾ അയാളുടെ ഒരു വൃക്ഷത്തിന്റെ ഏറ്റവും എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ റൂട്ടാണ്, അതിന്റെ വേരുകൾ. അതിന്റെ നല്ല മണ്ണിലെ ആഴങ്ങളിലേക്ക്, ഒരുപാട് ആഴങ്ങളിലേക്ക് ഇറങ്ങി പടർന്ന് സഞ്ചരിക്കുന്ന വേരുകളാണ് ആ വൃക്ഷത്തിന് ആവശ്യമായ ആഹാരവും ജലവും വലിച്ചെടുത്ത് ആ വൃക്ഷത്തെ നിലനിർത്തുന്നത്. ആഴങ്ങളിലേക്ക് വേരുകൾ ഓടുമ്പോൾ, അത് വലിയ ടൊർണാഡോ വന്നാലോ സൈക്ലോണോ അല്ലെങ്കിൽ ഹരിക്കേൻ വരുമ്പോഴും അതിനെ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ ആ ഒരു മനുഷ്യന്റെ, ഒരു വൃക്ഷത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ വേരാണ് ഒരു മനുഷ്യന്റെ ആത്മീയത എന്ന് പറയുന്നത്. അത് ഇറ്റ്സ് നോട്ട് വിസിബിൾ. പലപ്പോഴും മനുഷ്യൻ, നമ്മുടെയൊക്കെ ഒരു നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കുകയോ നമ്മൾ കുറച്ച് ഉപവസിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആത്മീയ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുകയോ ചെയ്യുമ്പോൾ നമ്മൾ ആത്മീയനാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ വരും. എന്നിട്ട് നമ്മൾ അതിന്റെ പുറകെ കുറച്ച് കുറച്ച് സാധനങ്ങൾ എടുത്ത് അണിയാൻ തുടങ്ങും. ആത്മീയത എന്ന് പറഞ്ഞ് നമ്മൾ കുറെ ഭക്തിയുടെ ആവരണം എടുത്തണിയും, നമ്മൾ കുറെ ഉപദേഷ്ടാക്കന്മാരുടെ ആവരണങ്ങൾ എടുത്തണിയും. പക്ഷേ ഇതൊന്നും ആത്മീയതയുടെ അടയാളമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ഒരു മനുഷ്യന്റെ ഇൻവിസിബിൾ ആയിട്ടുള്ള അയാളുടെ റൂട്ടാണ് ഒരു വൃക്ഷത്തിന്റെ, ഒരു വലിയ വടവൃക്ഷം, അതിന്റെ തടി, അതിന്റെ ശിഖരങ്ങൾ, എല്ലാത്തർക്കും തണലും അല്ലെങ്കിൽ ധാരാളം ഫലവൃക്ഷങ്ങൾ അല്ലെങ്കിൽ ധാരാളം ഫലങ്ങൾ നൽകി മറ്റുള്ളവർക്ക് സംതൃപ്തി നൽകുന്നു പറയുന്നത് പോലെ, ഇതെല്ലാം ചെയ്യുമ്പോഴും ആ വൃക്ഷത്തിന്റെ ഏറ്റവും എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ വേര് തന്നെയാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ആത്മീയത എന്ന് പറയുന്നത് മറിയാം ഒരു വലിയ വടവൃക്ഷമായി നമ്മൾ കണക്കാക്കിയാൽ, ഈ ലൂക്കോസിന്റെ സുവിശേഷം 10:8 വിളമ്പിയത് ഭക്ഷിക്കുക എന്നുള്ള വാചകം കൂടി അതിനകത്ത് ചേർത്ത് വെച്ചാൽ, ആ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് പൂർണമായി വിധേയയായി ആ വിധേയപ്പെട്ട് നിൽക്കുന്നതിലാണ്. എവിടെയും വലിയ ആഘോഷങ്ങളിലോ തന്റെ മകൻ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ അതിന്റെ ക്രെഡിറ്റ് മേടിക്കുന്നതിലോ ഒന്നും ഈ അമ്മ വന്നിട്ടില്ല. എങ്കിലും മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തന്റെ ക്രിസ്തുവിന്റെ വാക്കുകൾ കേട്ട് ആവേശം കൊണ്ട ഒരമ്മ വിളിച്ചു പറയുന്നുണ്ട്, നീ കുടിച്ച മുലകളും നിന്നെ വഹിച്ച ഉദരവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. അത് ഒരിക്കലും അത് എനിക്ക് തോന്നുന്നു ക്രിസ്തുവിന് സുവിശേഷത്തിൽ ഏറ്റവും മനോഹരമായി ലഭിക്കുന്ന ഒരു വാഴ്വാണത്. നീ കുടിച്ച മുലകളും നിന്നെ വഹിച്ച ഉദരം, ആ മകൻ എത്രമാത്രം ശ്രേഷ്ഠനാണ് എന്നുള്ളത് ഒരമ്മ തന്നെ പ്രസവിച്ച അമ്മയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ആത്മീയത, ഒരു മനുഷ്യൻ പുലർത്തേണ്ടുന്ന ആത്മീയത, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പുലർത്തേണ്ടുന്ന ആത്മീയത, അത് വളരെ അത് നമ്മുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതായിരിക്കണം. അല്ലാതെ നമ്മൾ പുറമേ എടുത്തണിയുന്ന കുറെ കാര്യങ്ങൾ മാത്രമല്ല ആത്മീയത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ചെറിയ അല്ലെങ്കിൽ കൊടുങ്കാറ്റിനോ മഴയ്ക്കോ മറ്റെന്ത് പുറത്തു നിന്നുള്ള എന്ത് കാര്യത്തിനും നമ്മെ ഒന്ന് തളർത്താൻ കഴിയില്ല, നമ്മളെ വീഴ്ത്താൻ കഴിയില്ല. പരിശുദ്ധ മാതാവ് ഇന്ന് ലോകത്തിന്റെ അമ്മയായി നമ്മുടെ ഓരോരുത്തരുടെയും മധ്യസ്ഥതയുടെ അടയാളമായി നിൽക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അഗാധമായ ദൈവസന്നിധിയിലേക്കുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള വിധേയത്തോടുകൂടി ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ അമ്മയുടെ, അപ്പോൾ മനുഷ്യ ആ അമ്മയുടെ അനുസരണത്തിന്റെ വിധേയത്വത്തിന്റെ ഫലമാണ് അഗാധമായ ആഴത്തിൽ വേരൂന്നിയ ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാതാവിൽ നിന്ന് നേടിയെടുക്കാനുള്ളതും മാതാവിനെ ജീവിതത്തിൽ പകർക്കുമ്പോൾ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതുമായ കാര്യങ്ങൾ ഇത് തന്നെയാണ്. എങ്ങനെ കൂടുതൽ ദൃഢമായി ആഴത്തിലുള്ള ആത്മീയതയിൽ ജീവിക്കാൻ നമുക്ക് പറ്റും, നമ്മൾക്ക് ഈ ആഴത്തിലേക്ക് നമ്മുടെ ആത്മീയതയുടെ ആഴം അത് നല്ല വളക്കൂറുള്ള മണ്ണിൽ ഇറങ്ങി ദൃഢമായിരിക്കുവാൻ നമുക്ക് കഴിയണം, അതിനെ അതിലേക്ക് വളർത്തുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഒരു മനുഷ്യന്റെ ആത്മീയത പൂർണ്ണമാകുന്നത്. നമ്മൾ ആദ്യം സ്റ്റേബിൾ ആയിരിക്കണം. നമ്മൾ എല്ലാവരും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഈ ക്രൂ നമുക്കൊരു ഒരു മെസ്സേജ് തരും, നമുക്ക് ചില കാര്യങ്ങൾ പറയും. അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആദ്യം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണത്. സെക്യൂർ യുവർ മാസ്ക് ബിഫോർ യു ഹെൽപ് അതേഴ്സ്. നിങ്ങൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ആ ഓക്സിജൻ മാസ്ക് ഇറങ്ങി വരും. ആ ഓക്സിജൻ മാസ്ക് മറ്റുള്ളവർക്ക് നിങ്ങളത് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖത്ത് അത് കൃത്യമായി ഫിറ്റ് ചെയ്യണം. അപ്പൊ അതൊരു സെൽഫിഷ്നെസിന്റെ അടയാളമായിട്ടാണ് എനിക്ക് തോന്നിയത് ആദ്യം. പിന്നീടാണ് അത് മനസ്സിലാക്കി, പിന്നീട് അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയും ഒക്കെ ചെയ്തപ്പോ എനിക്ക് തോന്നി ശരിയാണ്, ആദ്യം നമ്മൾ സ്റ്റേബിൾ ആയെങ്കിൽ മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് കൈപിടിച്ച് മറ്റൊരാൾക്ക് എഴുന്നേൽക്കുവാൻ കൈ കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് സ്നേഹം പകർന്നു നൽകാൻ നമുക്ക് കഴിയുള്ളൂ. ഇഫ് യു ഡോണ്ട് ഫീൽ ലവ് യു കനോട്ട് ഷെയർ ലവ്. നമ്മൾ ഇതാണ് മറ്റുള്ളവർക്ക് സ്നേഹം നൽകുക, മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു നൽകുക, മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും നൽകുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. പലപ്പോഴും നമ്മൾ ഇങ്ങോട്ട് മേടിക്കുക എന്നുള്ളതാണ് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ മധ്യസ്ഥതകൾ. ഈ മാതാവിനെയും മറ്റു വിശുദ്ധന്മാരെയും ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത്. പക്ഷേ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കൂടാരപ്പെരുന്നാൾ കഴിഞ്ഞ് യേശുവമ്പ്രൻ പറയുന്ന ഒരു വാചകമുണ്ട്, ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരിക, നിങ്ങൾക്ക് നിത്യജീവന്റെ ജലം ഞാൻ നൽകാം. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ നദി പുറപ്പെടും. അപ്പോൾ ഈ താൻ എന്താണോ അത് തന്നെ തന്റെ അനുകാരികളുമായി മാറാനുള്ള ഒരു ആഹ്വാനം യേശുവമ്പുരൻ നൽകുന്നുണ്ട്. വിശ്വസിക്കുന്ന ദാഹിക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങൾക്ക് ജീവന്റെ ജലം നൽകാം. വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ നദി പുറപ്പെടും. ഇതൊരു വലിയ പ്രതീക്ഷയാണ്, ഒരു പ്രതീക്ഷയും അതേസമയം വലിയൊരു വെല്ലുവിളിയും കൂടിയാണ് നമുക്ക്. മറ്റുള്ളവർക്ക് ജീവന്റെ നദിയായി മാറാൻ, ജീവൻ പകർന്നു നൽകുന്നവരായി മാറുവാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മനുഷ്യൻ പരാജയപ്പെടുന്നതും അവിടെ തന്നെയാണ്. സാധാരണഗതി നമ്മളെല്ലാവരും ഈ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക നേടിയെടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരാളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ചിലപ്പോൾ നമ്മളുടെ ഒരു ആശ്വാസ വാക്കുകൾ മതിയാവും. ചിലപ്പോൾ നമ്മൾ ഒരു പുറത്ത് തട്ടി തലോടൽ മതിയാവും. ഒരാളെ വലിയൊരു സംഘർഷത്തിൽ നിന്ന് അയാളെ സന്തോഷത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരും. പലപ്പോഴും മനുഷ്യൻ പരാജയപ്പെടുന്ന ഇവിടെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചില ഈഗോ ആൻഡ് കോംപ്ലക്സ്, ഇതൊക്കെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മളുടെ പരസ്പരമുള്ള ബന്ധങ്ങൾ ഒരിക്കലും അടുക്കാതെ അകന്നകന്ന് പോകുന്നതിന് കാരണം. സൂഫി ഗുരുക്കന്മാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്, നീ ഒരു ചുവട് ഈശ്വരനിലേക്ക് വെച്ചാൽ അവൻ ഏഴ് ചുവട് നിന്നിലേക്ക് വെക്കും. പക്ഷെ നീ ആദ്യം വെക്കുന്ന ആദ്യത്തെ ചുവടാണ് പ്രധാനം. നീ ഒരു ചുവട് വെച്ചെങ്കിലേ, ആദ്യത്തെ ചുവട് വെച്ചെങ്കിലേ ദൈവത്തിന് നിന്നിലേക്ക് ഏഴ് ചുവട് വെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദൈവത്തിലേക്ക് ആദ്യത്തെ ചുവട് വെക്കുക, അവൻ നിന്നിലേക്ക് ഏഴ് ചുവട് വെക്കും. അപ്പോൾ മനുഷ്യനെ ക്ഷമയും സ്നേഹവും എല്ലാം അവനവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, അവനവന്റെ ജീവിതത്തിൽ ഇതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് അതിനെ പകർന്നു നൽകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 10:8 പറയുന്നത്, ഞാൻ അതിനെ എടുത്തത് തന്നെ ഇത് തന്നെയാണ്, നീ വിളമ്പിയത് നിങ്ങളുടെ മുമ്പിൽ വിളമ്പിയത് ഭക്ഷിക്കുക. പലപ്പോഴും മനുഷ്യൻ പരാജയപ്പെടുന്നത് ഇവിടെ തന്നെ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം, ഇതൊരു പാൻഡമിക് കോവിഡ് പാൻഡമിക് കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾക്ക് നേരിടെ നമ്മൾ ആഗ്രഹിക്കുന്ന 90% കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്താൻ നമുക്ക് കഴിയുന്നില്ല. അത് അതിനോട് പരിഭവപ്പെടുന്നവരാണ്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് സംഭാഷണങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ചുള്ള പരാതികളാണ് കൂടുതൽ. പക്ഷേ അത് ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണെന്നും അതിനനുസരിച്ച് ചെയ്യാൻ, അതിനനുസരിച്ച് ജീവിച്ചു തീർക്കേണ്ടുന്ന വലിയൊരു ഉത്തരവാദിത്വം നമ്മളിൽ ഉണ്ടെന്നും ചിന്തിച്ചാൽ വളരെ സമാധാനമായി സന്തോഷമായി നമുക്ക് ജീവിക്കാൻ കഴിയും. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ വർത്തമാന സമാജത്തിന്റെ ഈ ഒരു സംരംഭം തന്നെ. എനിക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഈ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ നടക്കുന്നു എന്നുള്ളത് തന്നെ. ഒരു പക്ഷേ ഈ ഒരു സാഹചര്യമല്ലായിരുന്നെങ്കിൽ ഇത്രയും അധികം ക്ലാസുകളും ഇത്രയും അധികം പ്രസംഗങ്ങളും ഇത്രയധികം പഠനങ്ങളും നമ്മളിൽ ഓരോരുത്തരും നടത്തുമെന്നുള്ളത് എനിക്ക് സംശയമാണ്. നമ്മളെല്ലാവരും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്ന പോയിരുന്ന കേൾക്കുമെന്നല്ലാതെ ഒരു ചെറിയൊരു റിസർച്ചോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇതിന്റെ ഭാഗമായി മാറുകയൊക്കെ ചെയ്ത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, വിളമ്പിയത് ഭക്ഷിക്കുവാൻ, അതിനു മുമ്പിൽ ദൈവ തീരുമാനങ്ങൾക്ക് മുമ്പിൽ അൺകണ്ടീഷണലായി നിൽക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതാണ് പരിശുദ്ധ ദൈവമാതാവിലൂടെ നമ്മൾ വെറും ഒരു യഹൂദ പെൺകുട്ടി ലോകത്തിന്റെ അമ്മയായി മാറിയതിന് പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അൺകണ്ടീഷണലായി ദൈവ തീരുമാനങ്ങൾക്ക് മുമ്പാകെ നിൽക്കാൻ ആ പെൺകുട്ടി തയ്യാറായി. ആ പെൺകുട്ടിയുടെ ആ തീരുമാനമാണ് ലോകത്തിന്റെ അമ്മയായി, അല്ലെങ്കിൽ സാക്ഷ്യത്തിന്റെ പെട്ടകമായി, അല്ലെങ്കിൽ പിന്നെ എല്ലാ ലോകത്തിന്റെ വെളിച്ചത്തിന്റെ ഭാഗമായി, രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി ആ പെൺകുട്ടി അമ്മയായി മാറുന്നതിന്റെ പിന്നിൽ അൺകണ്ടീഷണലായിട്ടുള്ള വിധേയത്വമാണ്. ഈ ഒരു വിധേയത്വമാണ്, ദൈവ തീരുമാനങ്ങളോടുള്ള മനുഷ്യന്റെ വിധേയത്വമാണ് അവനെ നന്മയിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി എന്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
Vote of thanks by Liz Phillips, Diocesan MMVS Treasurer.
ഈ കഴിഞ്ഞ 3 ആഴ്ചകളായി MMVSന്റെ ബൈബിൾ റീഡിംഗ് സംബന്ധിച്ച് പല ദൈവിക ശ്രേഷ്ഠന്മാരിൽ നിന്നും ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ദൈവം തന്ന കൃപയ്ക്കായിട്ട് ആദ്യമായിട്ട് തമ്പുരാനെ സ്തുതിക്കുന്നു. രണ്ടാമതായിട്ട് സൗത്ത് ഈസ്റ്റ് റീജിയനിലെ MMVSന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട റെവറൻഡ് ഫാദർ എൽഡോ എലിയാസ് അച്ഛന്റെ ദൈവമാതാവിനെ പറ്റി ആഴമായി സംസാരിച്ചു. നമ്മുടെ രക്ഷകനെ വഹിച്ച ദൈവ പെട്ടകം, ആ സൂര്യപ്രഭ, ജീവൻ നദി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ് ആണിതില്. അത് കേൾക്കുവാനും നമുക്കത് പഠിക്കുവാനും അച്ഛൻ വളരെ ഭംഗിയായിട്ട് അത് ക്ലാസ് എടുത്തു. അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് പകർത്താം എന്ന് കൂടി അച്ഛനോട് വെച്ചു. അത് വളരെ ഭംഗിയായിട്ട് സംസാരിച്ച അച്ഛനോട് ഡയോസിസിന്റെ, സൗത്ത് ഈസ്റ്റ് ഡയോസിസിന്റെ പേരിൽ വളരെ നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. അച്ഛ താങ്ക് യു. ഇത് നമ്മുടെ 7th ഡിവോഷണൽ ടോക്കാണ്. ഇതിനെ വളരെ അധികമായി വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഫാദർ PC ജോർജ് അച്ഛനോടും ഡയോസിസിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന രൂപ ജോണിനോടും ഡയോസിസിന്റെ മറ്റ് കമ്മിറ്റി മെമ്പേഴ്സിനോടും പിന്നെ അല്പമായി അധികമായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരോടും ഡയോസിസിന്റെ പേരിൽ സന്തോഷം അറിയിക്കുന്നു. അതിന് ഇനിയും ദൈവം നമ്മളെ ഈ അച്ഛൻ പറഞ്ഞ മാതിരി ലാസ്റ്റ് നിർത്തിയ മാതിരി ഈ പാൻഡമിക് സമയത്ത് മറ്റുള്ള എല്ലാ വർഷങ്ങളെക്കാളും വളരെ അധികമായിട്ട് വളരെ ഭംഗിയായിട്ട് ഇത് നടത്തുവാൻ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് എല്ലാവരെയും ഞങ്ങളുടെ നന്ദി നമസ്കാരം. താങ്ക് യു.
ദൈവനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട അച്ഛ, പ്രിയപ്പെട്ടവരെ, വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സന്ദേശം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ നമ്മൾ കേട്ടല്ലോ. പിസാന്റെ ഔദ്യോഗികമായിട്ട് നന്ദി അറിയിച്ചുവെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട അച്ഛൻ പരിശുദ്ധ ദൈവമാതാവിനെ സാക്ഷിപൊട്ടകമായിട്ട് അവതരിപ്പിച്ചു. അതിനുശേഷം പ്രധാന ആശയം അച്ഛൻ പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 10:8 ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. അത് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അച്ഛൻ അവതരിപ്പിച്ചു. പരിശുദ്ധ ദൈവമാതാവ് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് സർപ്രൈസസ് എന്ന് പറയാറുണ്ട്. പക്ഷെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല, സർപ്രൈസസ് ഒത്തിരി നെഗറ്റീവ് ആയിരിക്കാം. മറിയാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കയ്പ് എന്നൊരു മീനിങ്ങും കൂടി ഉണ്ട്, മാറ എന്നുള്ളതിന്റെ സ്റ്റെമ്മാണ്. അപ്പൊ ആ കയ്പിനെ ഇനിപ്പാക്കി മാറ്റി ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ സ്വീകരിക്കാനുള്ള ഒരു വിധേയത്വം, അതാണ് അച്ഛൻ സൂചിപ്പിച്ചത്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് താഴ്മപ്പെട്ട വിനയത്തോടുകൂടി പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം പിന്നെ എന്തെല്ലാം വന്നു അതെല്ലാം സ്വീകരിക്കുകയും സംഗ്രഹിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞ അടുത്ത പോയിന്റ്, അങ്ങനെ ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന് പോലും ദൂതന്മാർ വന്ന് സഹായം ചെയ്തു കൊടുത്തു എന്നുള്ള ഒരു കാര്യം അച്ഛൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധന്മാരുടെയും ശ്രീമതികളുടെയും പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലൊക്കെ അഭയം പ്രാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടാകുവാണെങ്കിലും അത് നമ്മുടെ കർമ്മഫലമായിട്ട് വരുന്നത് നമ്മൾ അനുഭവിച്ചു തീർത്തേ പറ്റുള്ളൂ. പക്ഷെ നമ്മളൊരു പക്ഷേ മനസ്സറിയാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെ പോലെ വിധേയപ്പെടാൻ നമ്മൾ മനസ്സുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെ വിശുദ്ധന്മാരും ഒക്കെ നമുക്ക് സഹായമായിട്ടുണ്ട്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ വഹിപ്പാൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അങ്ങനെ സ്വർഗീയ സേനകളുടെ ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസ്സസ് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണല്ലോ. സ്വർഗത്തിൽ ഉള്ള വിശുദ്ധന്മാരുടെ, ആദിജാതന്മാരുടെ, പ്രേരിതപ്പെട്ട നീതിമാന്മാരായ സിദ്ധന്മാരുടെ ഒക്കെ മധ്യസ്ഥത നമുക്കുണ്ടാകും. അവരെ നമ്മളെ ബലപ്പെടുത്തും, അതിൽ വിജയം പ്രാപിക്കുവാനൊക്കെയാണ്. അതിൽ പരിശുദ്ധ ദൈവമാതാവ് കടന്നു പോകേണ്ടി വന്ന എല്ലാ അനുഭവങ്ങളും അച്ഛൻ സൂചിപ്പിച്ചു. അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാനും കൂടുതൽ അതിനെപ്പറ്റി ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത്. നമ്മള് എപ്പോഴും നമ്മളത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലോ. പക്ഷെ ഒരു മകൻ ഏത് രീതിയിൽ സമൂഹത്തിൽ മാറിപ്പോകുന്നു, ഏതൊക്കെ രീതിയിൽ മറ്റുള്ളവര് ആ മകനെ പറ്റി കാണുന്നു, ചെറുപ്പം 12 കുഞ്ഞ് നഷ്ടപ്പെട്ടു 3 നമ്മൾ 2 കൂട്ടി വായിക്കുമ്പോൾ 3 കിട്ടിയെന്ന് വായിക്കുമ്പോൾ അവിടെ കഴിഞ്ഞു. പക്ഷെ ആ 3 മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വന്ന വ്യഥ എന്തുമാത്രം ഉണ്ടെന്ന് അച്ഛന്റെ വചനം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുമായിരുന്നു. അവന്റെ മനസ്സിൽ ഒത്തിരി വീണ്ടും അഗാധമായ ചില ചിന്തകളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹത്തിൽ നിറയാനും ആത്മീയതയിൽ നിറയാനും നമുക്ക് സാധിക്കും. അങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങളെ പോലെ നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിപ്പി എന്ന് പറഞ്ഞത്. നിന്നെ പോലെ നിന്റെ സഹോദരനെ സ്നേഹിപ്പി എന്നാ പറഞ്ഞു. അപ്പൊ നീ ആദ്യം നിന്നെ സ്നേഹിക്കണം. അത് അച്ഛൻ എത്ര മനോഹരമായിട്ട് അച്ഛൻ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ. ഫ്ലൈറ്റിൽ ആദ്യം നമ്മള് ഓക്സിജൻ മാസ്ക് നമ്മൾ ധരിക്കണം. നമ്മൾ സ്റ്റേബിൾ ആകാതെ എങ്ങനെ മറ്റുള്ളവരെ സ്റ്റേബിൾ ആക്കും? നമ്മൾ സ്നേഹത്തിൽ നിറയാതെ എങ്ങനെ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കും? നമ്മൾ ആത്മീയതയിൽ നിറയാതെ എങ്ങനെ മറ്റുള്ളവർക്ക് ആത്മീയത പകർന്നു കൊടുക്കും? അങ്ങനെ നമ്മള് ഉപദേശം കൊണ്ട് നിറയാതെ നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ ഉപദേശിക്കും? അങ്ങനെ ഉപദേശിക്കുമ്പോൾ സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കയറ്റാളം മാത്രമേ എന്നുള്ള ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ അനുഗ്രഹീതമായിട്ട് അച്ഛൻ സൂചിപ്പിച്ചു. ഇങ്ങനെ ഉണ്ടാകുന്ന സർപ്രൈസ് ആയിട്ട് നമുക്ക് വന്നൊരു കാര്യമാണ് ഈ പാൻഡമിക്. ആ പാൻഡമിക്കിന്റെ സമയത്ത് ഇത്രയേറെ വചനങ്ങൾ കേൾക്കാനും ധ്യാനിക്കാനും ഒക്കെയുള്ള നല്ല അവസരം നമുക്കുണ്ടായല്ലോ എന്നും പറഞ്ഞു ഒക്കെയാണ് അച്ഛൻ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയുവാനും അല്ലെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ തളർന്ന് താളടിയായി പോകാതെ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നമ്മുടെ ഉള്ളിൽ കൂടി കളക്കേണ്ടി വരുന്ന വാളുകളുണ്ട്. അതിനെപ്പറ്റിയുള്ള ഭാരം നമ്മുടെ മനസ്സിലുണ്ട്. ആ വാള് കുരിശിന്റെ ചുവട്ടിൽ കയ്യിലേറ്റുവാങ്ങേണ്ടി വരുന്ന സ്വന്തം മകന്റെ മൃതശരീരമുണ്ട്. വളരെ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മ 41 വയസ്സുള്ള ഒരു മകളും മരിച്ചുപോയപ്പോൾ എന്റെ സൈഡിൽ നിന്ന് എന്തൊരു പ്രത്യാശയോടുകൂടിയായിരുന്നു എന്റെ കുഞ്ഞ് ഇന്നിടത്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭാരമില്ല എന്ന് അമ്മ പറയുന്ന ഒരു കാര്യം ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ ചിന്തിക്കും. അവിടെ ജീവിതത്തിലെ പ്രതിസന്ധി എന്തുമായിക്കൊള്ളട്ടെ, അവിടെ നമുക്ക് ബലമുണ്ട്, ശക്തിയുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്കുണ്ട്, അവർക്ക് വീഞ്ഞില്ല എന്ന കുറവ് കണ്ടെത്തി ദൈവസേനയിൽ സമർപ്പിക്കുന്ന ഒരു അമ്മ നമുക്കുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അനുഗ്രഹീതമായിട്ട് ചുരുങ്ങിയ വാക്കുകളിലൂടെ ശ്രേഷ്ഠമായ രീതിയിൽ അച്ഛന്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് നമുക്ക് പകർന്നു നൽകിയതിൽ ബഹുമാനപ്പെട്ട എൽഡോ ഇലിയാസ് അച്ഛനോടുള്ള നന്ദിയ സ്നേഹവും വളരെ ആത്മാർത്ഥതയോടുകൂടി വീണ്ടും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇന്ന് ഈ കാര്യങ്ങളിലെല്ലാം അതിയോടന്ത സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും.
താങ്ക് യു അച്ഛ. അനൗൺസ്മെന്റ്സ്, നാളെ രാവിലെ 9 മുതൽ 9:30 വരെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. നാളത്തെ നാളെ എല്ലാ വിഷയങ്ങൾക്കു വേണ്ടിയും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും നാളെ പ്രത്യേകമായിട്ട് വേർതിരിച്ചു വെച്ചിരിക്കുന്ന വിഷയം നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഫോർ ഒബ്റ്റെയിനിങ് എ ലൈഫ് പാർട്ട്ണർ സ്പൗസ്, അപ്പൊ അതിനായിട്ട് പേര് തരാനായിട്ട് ആഗ്രഹിക്കുന്നവര് നാളെ രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് തരിക. എനിക്ക് ധാരാളം പേരുകൾ ലഭിച്ചിട്ടുണ്ട്, ഞാനത് ലിസ്റ്റിൽ എഴുതുമ്പോൾ അക്നോളജ് ചെയ്യുന്നതായിരിക്കും. കൂടുതലായിട്ട് തരാൻ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നേരിട്ടോ യൂണിറ്റ് സെക്രട്ടറി വഴിയായോ റീജിയണൽ സെക്രട്ടറി വഴിയായോ അല്ലെങ്കിൽ ഡയസിഷൻ ലെവലിൽ ആരെങ്കിലും ത്രൂ പേരുകൾ എത്തിക്കുക. രണ്ടാമതായിട്ടുള്ളത് നാളെ വൈകുന്നേരം 8 മണിക്ക് സെൻട്രൽ ടൈം നമ്മുടെ ലാസ്റ്റ് ഡിവോഷണൽ ടോക്ക്. നമുക്ക് 8 ഡിവോഷണൽ ടോക്ക് ആണ് അറേഞ്ച് ചെയ്തിരുന്നത്. അതിലെ ഏറ്റവും അവസാനത്തെ ഡിവോഷണൽ ടോക്ക് നാളെ വൈകുന്നേരം 8 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ, ഹൃദയങ്ങളെ അറിയുന്നവൻ ആത്മാവിനെ പകരുന്നു എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഈ വർഷത്തെ തീമാണ്. അതിനെക്കുറിച്ച് അച്ഛൻ ഡിവോഷണൽ ടോക്ക് എടുക്കുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം മധ്യസ്ഥ പ്രാർത്ഥനയിലും ഈ ഡിവോഷണൽ ടോക്കിലും പങ്കെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ശനിയാഴ്ച നമ്മുടെ MMVSTയുടെ കോൺഫറൻസ് രാവിലെ 9:30 മുതൽ 12:30 വരെ ക്രമീകരിച്ചിരിക്കുന്നത് വിവരം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അച്ഛൻ രാവിലെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ചില പള്ളികളിൽ അപൂർവം ചില പള്ളികളിൽ രാവിലെ കുർബാനയുണ്ട്. മിക്കയിടത്തും വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കുർബാന എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ശനിയാഴ്ച രാവിലെ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. തിരുമേനിയുടെ ഒരു അവൈലബിലിറ്റിയും കൂടെ അനുസരിച്ച് കഴിവുള്ളിടത്തോളം ആളുകൾ പങ്കെടുക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഇന്ന് രാത്രി തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോ അത് കഴിവതും എല്ലാവരുമായിട്ടും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഷെയർ ചെയ്യുക. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ചക്കകം ലോഗിൻ ഇൻഫർമേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ആരെയെങ്കിലും ഒന്ന് സമീപിക്കുക, അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. താങ്ക് യു അച്ഛ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
അവസാനിപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമെന്ന്, ഞങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണമെന്ന്, അത് നിറവുകളാക്കി മാറ്റുവാൻ തക്കവണ്ണം എന്റെ പുത്രൻ തമ്പുരാനോട് അപേക്ഷിക്കണമെന്ന്, ഞങ്ങൾ കേട്ട തിരുവചനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വിളമ്പി ഘോഷിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ മനസ്സറിയാതെ അനേക കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വിളമ്പി കിട്ടുന്നു. അതിനെ ഒന്നും ചോദിക്കാതെ ഭക്ഷിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങൾക്കുണ്ടാകണമെന്നേ. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെയും എല്ലാ വിശുദ്ധന്മാരുടെയും മാന്ദ്യസ് ഞങ്ങൾക്കുണ്ടാകുമല്ലോ, എന്റെ ദൂതന്മാരുടെ കാവൽ ഞങ്ങൾക്കുണ്ടാകുമല്ലോ. അതിൽ വിജയം പ്രാപിക്കാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് തളിരിടുവാൻ തക്കവണ്ണം രൂഢമൂലമായ വേരുകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവകരുണയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ അനുഗ്രഹിക്കണമേ. എനിക്ക് വചനങ്ങൾക്കായിട്ട് ശ്രദ്ധിക്കുന്ന ശുശ്രൂഷയെ ബലപ്പെടുത്തണമേ. നീ ശുശ്രൂഷ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണം. എല്ലാവരും കർത്താവ് ജീവിതത്തിൽ അനേക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ തിരുസാന്നിധ്യം അവരുടെ വിഷയങ്ങളോട് ഇടപെട്ട് കർത്താവ് അവർക്ക് അവരൊരു വിജയം നൽകണം. ദൈവകരുണ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകണം. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയാൽ, പരിശുദ്ധമ്മയുടെ ജീവിതശൈലിയാൽ ഞങ്ങൾക്ക് ലഭിക്കണമേ. പരിശുദ്ധമ്മയെ ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കുവാൻ സഹായിക്കണമേ. കരുണ ഞങ്ങൾ ബലപ്പെടുത്തണമേ. ഈ രാത്രി സുഖകരമായ നിദ്ര നൽകി അപ്പാവയാമത്തിൽ ദൈവനാമോഹത്തിനായിട്ട് ഞാൻ വഴിപ്പിക്കണം. മനോമഹത്വവും തിരുമേനി എടുക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്ക് ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ഉത്രാജയമുള്ള ശ്രീബായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ ശുദ്ധമുള്ളതിന്റെ കുടീരത്തിന്റെ ഭവനങ്ങളെ ചമച്ചുകൊള്ളണം. ദൈവമായ ഉയർത്താവ് നേരക്കലും കാലമൊക്കെ എല്ലാ സമയത്തും നീക്കുന്നതിന്റെ ദൈവത്തിന്റെ വിവരങ്ങളിൽ ഞങ്ങൾ മറച്ചുകൊള്ളണമേ. തിരിശുദ്ധാത്മാവാം ദൈവം സംസർഗവാസം കൂട്ടാനും ഞങ്ങളെല്ലാവരുടെ മേലും പ്രത്യേക കർത്താവെ. ഞങ്ങളൊക്കെ വചനം വിഭജിച്ച നൽകിയ ബഹുമാനപ്പെട്ട ആചാര്യന്റെ മേലും ഞങ്ങളെല്ലാവരുടെയും ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും വേർപിരിഞ്ഞ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നവരുടെ ആത്മാക്കളോടും എന്നും അന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു അച്ഛൻ.
താങ്ക് യു അച്ഛൻ. താങ്ക് യു എവ്രിവൺ. ബൈ. ഗുഡ് നൈറ്റ്.